Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
ഇം അധ്യാസത്തിന്റെ ദൃഷ്ടാന്തം പറഞ്ഞിരിക്കുന്നതാണ്. അടുത്ത് പറയാൻ പോകുന്നത് അധ്യാസത്തിലുള്ള സംഭാവനാ ഭാഷ്യം, അതായത് അധ്യാസം സംഭവിക്കാമോ എന്നുള്ളതിനെ കുറിച്ച് വീണ്ടും വരുന്ന ചർച്ചയാണ്. കഥം പുനഃ പ്രത്യേകാത്മനി അവിഷയേ അധ്യാസോ വിഷയ തദ്ധർമാണ സർവോഹി പുരോഗസ്ഥിരേ വിഷയേ വിഷയാന്തരം അധ്യസ്യതി യുഷ്മത് പ്രത്യയാപേതസ്യ പ്രത്യേകാത്മനോ അവിഷയത്വം പ്രവേശി ഉച്ചതേ ഇന്നതാവത് അയം ഏകാന്തേന അവിഷയ അസ്മത് പ്രത്യവിഷയത്വാത് അപരോക്ഷത്വാച്ച പ്രത്യേകാത്മ പ്രസിദ്ധേഹി നച അയം അസ്ഥി നിയമ പുരോവസ്ഥിത ഏവ വിഷയേ വിഷയാന്തരം അധ്യസ്ഥിതവ്യം ഇതി അപ്രത്യക്ഷേപി ഹി ആകാശേ ബാലാഹ തല മലിനതാദി അധ്യസ്യന്തി ഏവം അവിരുദ്ധ പ്രത്യേകാത്മനി അഭി അനാത്മാധ്യാസ തം ഏതം ഏവം ലക്ഷണം അധ്യാസം പണ്ഡിത അവിദ്യേതി മന്യന്തേ തദ്വിവേകേന ച വസ്തുസ്വരൂപ അവധാരണം വിദ്യാം ആഹുഹു തത്ര ഏവം സതി യത്ര യദധ്യാസ തത് കൃതേന ദോഷേണ ഗുണേന വാ അണുമാത്രേണാപി സന ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. ഇവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ ചുരുക്കം, ആത്മാവ് അത്യന്തം അവിഷയമല്ല, അത് സാമാന്യമായ വിഷയമാണ്. വിശേഷരൂപത്തിൽ അത് വിഷയമാകുന്നില്ലെങ്കിലും സ്ഫുരണ രൂപത്തിൽ അത് വിഷയമാണ്. അതുകൊണ്ട് അധ്യാസം സംഭവിക്കാം. അത് അപരോക്ഷമാണ്. നിത്യ അപരോക്ഷമായിരിക്കുന്ന ഒരു വസ്തുവിന് ഒരിക്കലും പരോക്ഷമായിരിക്കാൻ കഴിയത്തില്ല. നിത്യ അപരോക്ഷമായിരിക്കുന്നത് ആത്മാവ് മാത്രമാണ്. അങ്ങനെയുള്ള ആത്മവസ്തുവിന് ഒരിക്കലും കാലദേശങ്ങളിൽ ഒരു കാലത്ത് ഒരു ദേശത്തും അതിന് പരോക്ഷമായിരിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് പ്രത്യേകാത്മപ്രസിദ്ധി, പ്രത്യേകാത്മാവിന്റെ സ്വരൂപഭൂതമായിരിക്കുന്ന പ്രത്യേകാത്മാവിന്റെ സ്വരൂപം തന്നെയായിരിക്കുന്ന ആ ജ്ഞാനം, അത് അപരോക്ഷമാണ്. അതുകൊണ്ട് അധ്യാസം സംഭവിക്കാം. ഇനി പരോക്ഷമായാലും അധ്യാസം സംഭവിക്കാം. അതിന് ഉദാഹരണമാണ് ആകാശം. ആകാശത്തിൽ നീലമധ്യസിക്കുന്നു, ആകാശത്തിൽ പ്രതലമുണ്ടെന്ന് അവിവേകികൾ പറയുന്നു, ആകാശത്തിൽ മാലിന്യമുണ്ടെന്ന് പറയുന്നു. അവിടെയെല്ലാം അപ്രത്യക്ഷമായിരിക്കുന്ന വസ്തുവിലും അധ്യാസം സംഭവിക്കുന്നുണ്ട്. ഈ അധ്യാസത്തെ തന്നെയാണ് പണ്ഡിതന്മാർ അവിദ്യ എന്ന് പറയുന്നത്. പണ്ഡിതന്മാർ, അറിവുള്ളവർ, വിവേകികൾ എന്നർക്ക്. അവിടെ ഈ അധ്യാസത്തെ വിവേചിച്ച് മനസ്സിലാക്കി അതിൽ നിന്നും ഭിന്നമായി വസ്തുസ്വരൂപത്തെ നിശ്ചയിക്കുന്നതാണ് വിദ്യ. വിദ്യ, ജ്ഞാനം, ആത്മ അഹം ബ്രഹ്മാസ്മി എന്നുള്ള ജ്ഞാനം, അതാണ് വിദ്യ. അധ്യാസം ഈ ആത്മാവിൽ സംഭവിക്കുന്നുണ്ടെങ്കിലും അതുകൊണ്ടുള്ള ഗുണദോഷങ്ങളൊന്നും ആത്മാവിനെ ബാധിക്കുന്നില്ല. എന്തുകൊണ്ട്? അത് അസംഗമാണ്, നിർഗുണമാണ്. അതുകൊണ്ട് അധ്യാസകൃതമായ ഗുണദോഷങ്ങളൊന്നും തന്നെ ആത്മാവിന് ബാധിക്കുന്നില്ല. തം ഏതം അടുത്ത് അവിദ്യാഖ്യം ആത്മാ ആത്മനോരിതരേതര അധ്യാസം പുരസ്കൃത്യ സർവേ. അവിടെയും മലയാളം ഇതിന് തെറ്റുണ്ട്. സർവേ പ്രമാണ പ്രമേയ വ്യവഹാര ലൗകിക വൈദികാശ്ച പ്രവൃത്താഹ സർവാണി, അവിടെയും തിരുത്തണം, സർവാണി ച ശാസ്ത്രാണി വിധി പ്രതിഷേധ മോക്ഷപരാണി തമേതം. ഈ ഇതുവരെ പറഞ്ഞതായ, ഇതുവരെ നിരൂപണം ചെയ്തതായ അവിദ്യാഖ്യം, അവിദ്യ ആഖ്യായസി, അവിദ്യ എന്ന് പേരുള്ള, ആഖ്യ എന്ന് പറഞ്ഞ പേര്, പേരുനാമം, അവിദ്യ എന്ന് പേരുള്ളതായ ആത്മാത്മനോരിതരേതര അധ്യാസം, അധ്യാസത്തിന്റെ പര്യായമാണ് അവിദ്യ. അതിനെ തന്നെ അജ്ഞാനം എന്ന് പറയുന്നു, അതിനെ തന്നെ മായ എന്ന് പറയുന്നു. ഇതെന്താണ്? ആത്മാത്മനോ ഇതരേതര അധ്യാസം. ഇതുവരെ അത് ചർച്ച ചെയ്തതാണ് ആത്മാ അനാത്മാക്കളുടെ ഇതരേതര അധ്യാസം എന്ന് പറഞ്ഞാൽ താതാത്മ്യം, ആത്മാ അനാത്മാക്കളുടെ താതാത്മ്യം. ഇതിനെയാണ് അവിദ്യ എന്ന് പറയുന്നത്. അത് ഇതുവരെ വിശദീകരിച്ചതാണ്. ഇതിനെ പുരസ്കൃത്യം മുൻനിർത്തി എന്ന് പറഞ്ഞാൽ ഇത് നിമിത്തമാക്കി, ഇതാണ് കാരണം. അധ്യാസം കാരണമായി പുരസ്കൃത്യ സർവേ പ്രമാണ പ്രമേയ വ്യവഹാര ലൗകിക വൈദികാശ്ച പ്രവൃത്താഹ സർവേ പ്രമാണ പ്രമേയ വ്യവഹാരാഹ പ്രമാണ വ്യവഹാരങ്ങളും പ്രമേയ വ്യവഹാരങ്ങളും. പ്രമാണം എന്ന് പറഞ്ഞാൽ പ്രമേയെ ഉണ്ടാക്കുന്നത് പ്രമാണം. പ്രമാ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ അനുഭവം, യഥാർത്ഥ ജ്ഞാനം. അങ്ങനെ പ്രമാ എന്ന് പറയുന്നു യഥാർത്ഥ അനുഭവം. പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ പ്രമേയാകത്തില്ല. പ്രത്യക്ഷം എന്ന് പറയുന്നത് രണ്ടു തരത്തിലും വരാം, യഥാർത്ഥവും വരാം ഭ്രമവും ആകാം. മുത്തുച്ചിപ്പിയെ ചിപ്പിയായി കാണുമ്പോൾ അത് യഥാർത്ഥം, വെള്ളിയായി കാണുമ്പോൾ അത് ഭ്രമം, അപ്രമ, ഭ്രമം, ഭ്രാന്തി, ഇതെല്ലാം പര്യായങ്ങളാണ്. അത് പ്രത്യക്ഷമാണ് രണ്ടും. ശുക്തിയെ ശുക്തിയായി കാണുന്നതും പ്രത്യക്ഷം, അതിനെ രജതമായി കാണുന്നതും പ്രത്യക്ഷം, വെള്ളിയായി കാണുന്നതും പ്രത്യക്ഷം. അതുകൊണ്ട് ഒന്ന് പ്രത്യക്ഷമാകുന്നു, അതുകൊണ്ട് അത് പ്രമേയമായി കൊള്ളണമെന്നില്ല, യഥാർത്ഥം ഞാൻ ആവണമെന്നില്ല. പ്രത്യക്ഷം രണ്ടു തരത്തിലും വരുന്നു. ആ പ്രത്യക്ഷത്തിന്റെ ഒരു ഭേദമാണ് യഥാർത്ഥം, മറ്റൊന്ന് അയഥാർത്ഥം. ഇവിടെ പ്രമ എന്ന് പറയുന്നത് യഥാർത്ഥം ഞാൻ, അത് പ്രത്യക്ഷം തന്നെ ആയിരിക്കണമെന്നില്ല, അനുമാനത്തിലൂടെ അറിയുന്നതുമാകാം യഥാർത്ഥം ഞാൻ. അനുമിതി, ഉപമിതി, ശബ്ദത്തിൽ നിന്നുണ്ടാകുന്ന ശാബ്ദം ഞാനും. ഒരാളൊരു വാക്യം പറയുന്നു, ആ വാക്യത്തിൽ നിന്ന് നമുക്ക് ബോധമുണ്ടാകുന്നു, അതിന് ശാബ്ദം ഞാനും എന്ന് പറയും. ശബ്ദം നിമിത്തമായി ഉണ്ടാകുന്നതുകൊണ്ട് അതിന് ശാബ്ദം ഞാനും എന്ന് പറയും. അപ്പൊ അതും പ്രമേയാകാം. ഇതിലെല്ലാം ബ്രഹ്മവും സംഭവിക്കാം. അപ്പൊ പ്രമാ യഥാർത്ഥ ജ്ഞാനം എന്ന് പറയുമ്പോൾ നമ്മൾ ധരിക്കുന്നത് ഒരു പ്രത്യക്ഷത്തെ മാത്രമല്ല പറയുന്നത്. പ്രത്യക്ഷ, അനുമിതി, ഉപമിതി, ശാബ്ദം, ഇതെല്ലാം ഭ്രമവും പ്രമയുമാകാം, പ്രമയും അപ്രമയുമാകാം. അതുപോലെ തന്നെ സ്മൃതി, സ്മൃതിയും ഓർമ്മ, അതും രണ്ടു തരത്തിലും വരാം. ഭ്രമാത്മകമായും വരാം, യഥാർത്ഥമായും വരാം. യഥാർത്ഥമായ അനുഭവത്തിൽ നിന്ന് സ്മൃതി ഉണ്ടായാൽ അത് യഥാർത്ഥ സ്മൃതിയായിരിക്കും. ഭ്രമാത്മകമായ അനുഭവത്തിൽ നിന്ന് സ്മൃതി ഉണ്ടായാൽ അത് ഭ്രമാത്മകമായിരിക്കും. ഈ അറിവുകളെല്ലാം രണ്ടു തരത്തിൽ വരാം. അതിൽ പ്രമ യഥാർത്ഥത്തിലുള്ള അനുഭവത്തെ ഉണ്ടാക്കിത്തരുന്നതിന് പ്രമാണം എന്ന് പറയുന്നു. യഥാർത്ഥമായ അനുഭവത്തെ ഉണ്ടാക്കുന്നതിന് അത്യന്താപേക്ഷിതമായിരിക്കുന്നു. അത്യന്താപേക്ഷിതമെന്നുള്ളതിന് ആണ് പറയുന്നത് കരണം. അപ്പൊ പ്രമയ്ക്ക്, യഥാർത്ഥ അനുഭവത്തിന് കരണം ആയിരിക്കുന്നതാണ് പ്രമാണം എന്ന് പറയും. കരണം എന്ന് വെച്ചാൽ ഉപകരണം. എഴുതുന്നതിന് പേന കരണമാണ്, ഉപകരണമാണ്. അതുപോലെ യഥാർത്ഥമായ അനുഭവത്തിന് കരണമായിരിക്കുന്നതിന് പ്രമാണം, പ്രമാകരണം, പ്രമാണം എന്ന് പറയും. ഇപ്പൊ സാമാന്യമായി പറഞ്ഞാൽ നമ്മൾ കണ്ണുകൊണ്ട് പുസ്തകത്തെ കാണുന്നു, ഉള്ളിൽ അറിവുണ്ടാകുന്നു ഇത് പുസ്തകമാണെന്ന്. ഇതൊരു പ്രമയാണ്, വ്യാവഹാരികമായ പ്രമ, ഈ വ്യവഹാര തരത്തിലുള്ള പ്രമ. ഈ പ്രമേയം ഉണ്ടാകുന്നതിന് പ്രമാണമായിരുന്ന എന്താണ്? കണ്ണ്. അപ്പൊ കണ്ണിനെ നമുക്ക് പ്രമാണം എന്ന് പറയാം. ഇത് പുസ്തകം എന്നുള്ള അറിവ് ഉണ്ടാകുന്നതിന് നമ്മെ സഹായിച്ചത് കണ്ണാണ്, ചക്ഷുരേന്ദ്രിയം. അതുകൊണ്ട് ചക്ഷുരേന്ദ്രിയം ചാക്ഷുഷ പ്രത്യക്ഷം എന്ന് പറയും, അതായത് കണ്ണുകൊണ്ടുണ്ടാകുന്ന പ്രത്യക്ഷാനുഭവം. ആ ചാക്ഷുഷ പ്രത്യക്ഷം, ആ പ്രത്യക്ഷം എങ്ങനെയായിരിക്കണം? പ്രമേയായിരിക്കണം. അപ്പൊ ചാക്ഷുഷ പ്രമയ്ക്ക് കരണമായിരിക്കുന്നു ചക്ഷു, അതായത് കണ്ണ്. സാമാന്യമായി പ്രമാണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കണ്ണുകൊണ്ട് കണ്ട് ഉണ്ടാകുന്ന അറിവിന് കണ്ണിനെ പറയാം. അതുപോലെ ചെവി കൊണ്ട് കേട്ടുണ്ടാകുന്ന അറിവിന് പ്രമാണമായിരിക്കുന്നു ചെവി. സ്പർശിച്ചറിയുന്ന അറിവ് പ്രമേയാണെങ്കിൽ അതിന് പ്രമാണമാണ് തൊക്ക്. രസന കൊണ്ടറിയുന്ന അറിവ് അതിന് പ്രമാണമായിരിക്കുന്നു രസനേന്ദ്രിയം. അപ്പൊ പ്രമാണം വ്യവഹാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കണ്ണിന്റെ പ്രവൃത്തികളെല്ലാം എടുക്കാം. ബാഹ്യമായി നോക്കിക്കഴിഞ്ഞാൽ കണ്ണടയ്ക്കുക, തുറക്കുക. ചക്ഷുരേന്ദ്രിയം പ്രവർത്തിക്കുന്നതിന് ഈ ബാഹ്യമായ ഗോളകം, കഴിഞ്ഞ ദിവസം ഞാൻ പേര് പറഞ്ഞു, ഇതിന് ഗോളകം എന്നാണ് പറയുന്നത്, ഇന്ദ്രിയം സ്ഥിതി ചെയ്യുന്ന സ്ഥാനം. അപ്പോൾ ഇത് കണ്ണടയ്ക്കുക, തുറക്കുക, ഇതൊക്കെ ആവശ്യമാണ്. അപ്പോൾ പ്രമാണം വ്യവഹാരം എന്ന് വെച്ചാൽ പ്രമാണ പ്രവൃത്തി എന്നർത്ഥം. ആയിട്ട് ഈ കണ്ണടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നതിനൊക്കെ എടുക്കാം പ്രമാണ പ്രവൃത്തി എന്ന് പറയുന്നത്. ഈ പ്രവൃത്തി നടക്കണമെങ്കിൽ അധ്യാസം സംഭവിച്ചിരിക്കണമെന്നാണ് പറയുന്നത്. കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് വേദാന്തത്തിൽ പറയുമ്പോൾ പ്രമാണം എന്ന് പറയുന്നത് എന്താണ്? ഈ കണ്ണ് മാത്രമല്ല, നമ്മുടെ അന്ധക്കരണ വൃത്തി, നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ് അന്ധക്കരണ പരിണാമം. അതിനാണ് അന്ധക്കരണത്തിന്റെ വൃത്തി എന്ന് പറയുന്നത്. ഒരു പുസ്തകത്തെക്കുറിച്ച് എനിക്ക് അറിവുണ്ടാകണമെങ്കിൽ ഈ അന്ധക്കരണം പുസ്തകത്തെ വ്യാപിക്കണം എന്ന് പറഞ്ഞു. പുസ്തകത്തെ വ്യാപിക്കുമ്പോഴേ പുസ്തകത്തെക്കുറിച്ചുള്ള അറിവ് നമുക്കുണ്ടാകത്തുള്ളൂ. ഈ അന്ധകരണം പുസ്തകത്തെ വ്യാപിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഇതിനെ അറിയുന്ന ഒരാളുണ്ട്, ഇത് പുസ്തകമാണ് എന്നറിയുന്ന ഒരാള്. അയാളെ ആശ്രയിച്ചിട്ടാണ് ഈ അറിവ് സംഭവിക്കുന്നത്. അപ്പോൾ പുസ്തകത്തെ അറിയുന്ന ആളിനെ ഇവിടെ പ്രമാതാവ് എന്ന് പറയുന്നു. ഭ്രമ ആരെയാണോ ആശ്രയിച്ചിരിക്കുന്നത് അയാള് പ്രമാതാവ് എന്ന് പറയും. പ്രമാശ്രയത്വം എന്നാണ് പ്രമാതാവിന്റെ ലക്ഷണം പറയുന്നത്. ആരെയാണോ ഈ പ്രമ, അതായത് യഥാർത്ഥമായ അനുഭവം ആശ്രയിച്ചിരിക്കുന്നത്, അത് പ്രമാതാവ് എന്ന് പറഞ്ഞാൽ എന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ആരാണോ ഇത് പുസ്തകമാണ് എന്ന് ശരിയായി അറിയുന്നത് അയാൾ പ്രമാതാവ്. അപ്പൊ പ്രമാതാവിന് ഉണ്ടാകുന്ന അറിവ് അതിനെ പ്രമ എന്ന് പറയുന്നു. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് എന്തോ ഒന്ന് സംഭവിക്കുന്നുണ്ട്. എന്താണ്? പ്രമാതാവ് ഉള്ളിലാണ്, ഈ ശരീരത്തിന്റെ ഉള്ളിലിരിക്കുന്നു, വിഷയം പുറമെയാണ്. അപ്പൊ ഈ പ്രമാതാവിനെയും ഈ വിഷയത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണി ഇതിനിടയ്ക്കുള്ളത്. അതെന്താണ് പ്രമാതാവിനെയും വിഷയത്തെയും ബന്ധിപ്പിക്കുന്നത്? അതാണ് പ്രമാണം. പ്രമാതാവിനെയും വിഷയത്തെയും ബന്ധിപ്പിക്കുന്നത്, പ്രമാതാവിനെയും വിഷയത്തെയും പരസ്പരം ബന്ധിപ്പിക്കുന്നു. അതായത് ഒരു നൂലുകൊണ്ട് ബന്ധിപ്പിക്കുന്നത് പോലെ പരസ്പരം ബന്ധിപ്പിക്കുന്നു പുസ്തകത്തെയും പ്രമാതാവിനെയും. അങ്ങനെ ബന്ധിപ്പിക്കുന്ന പ്രമാണം എന്താണ്? അത് കണ്ണല്ല. കണ്ണ് നമുക്ക് കാണാൻ നമ്മുടെ മുഖത്തിരിക്കുകയാണ് കണ്ണ്. അതിന് ബന്ധിപ്പിക്കാൻ ഒക്കത്തില്ല, അതിന് ദൂരെ നിന്നുകൊണ്ട് കാണാനേ പറ്റുന്നുള്ളൂ. ഇപ്പൊ രണ്ടിനെയും ബന്ധിപ്പിക്കുന്ന എന്താണ്? അത് അന്ധകരണമാണ്. അന്ധകരണം എന്ന് പറയുന്നത് പ്രമാതാവിലും വ്യാപിച്ചിരിക്കുന്നു, പ്രമേയത്തിലും വ്യാപിച്ചിരിക്കുന്നു. പ്രമേയം എന്ന് പറഞ്ഞാൽ പ്രമയ്ക്ക് വിഷയം, പ്രമയ്ക്ക് വിഷയമായിരിക്കുന്നതിന് പ്രമേയം എന്ന് പറയുന്നു, പ്രമാവിഷയം. അതായത് ഏതിനെയാണോ നമ്മൾ യഥാർത്ഥമായി അറിയുന്നത് അതാണ് പ്രമേയം. പുസ്തകത്തെ അറിയുമ്പോൾ പുസ്തകം പ്രമേയം, പുസ്തകത്തെ അറിയുന്നവൻ പ്രമാതാവ്. ഇതെല്ലാം സാങ്കേതിക പദങ്ങളാണ്. ഇപ്പോൾ പുസ്തകത്തെ അറിയുന്ന പ്രമാതാവും പുസ്തകം എന്ന് പറയുന്ന ഈ പ്രമേയവും രണ്ടും തമ്മിലൊരു ബന്ധമുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് ഒന്ന് നിൽക്കുന്നുണ്ട്, അത് അന്ധകരണമാണ്. അന്ധകരണം പ്രമാതാവിനും വ്യാപിച്ചിരിക്കുന്നു, പ്രമേയത്തിനും വ്യാപിക്കുന്നു. അപ്പോൾ പ്രമാതാവിനും പ്രമേയത്തിനും മധ്യത്തിൽ നിൽക്കുന്ന അന്ധകരണം, അതിനെ പ്രമാണം എന്ന് പറയും. ഇതിനെ രണ്ടിനെയും ബന്ധിപ്പിക്കുന്ന അന്ധകരണം, അതും വേദാന്തത്തിന്റെ ഒരു പരിഭാഷയാണ്, എന്നുവെച്ചാൽ വേദാന്തത്തിന്റെ ഒരു നിർവചനമാണ്. എങ്ങനെയുള്ള അന്ധകരണം? അന്ധകരണത്തിന്റെ സവിശേഷതയാണ് അത് ചിന്മയമായി ഇരിക്കത്തുള്ളൂ, ചിത്തിനോടുകൂടിയേ ഇരിക്കത്തുള്ളൂ, ജഡമാണെങ്കിലും. അപ്പോൾ ചിത് ആഭാസത്തോടുകൂടിയെന്ന് പറയും വേദാന്തത്തിന്റെ ഭാഷയിൽ, അദ്വൈതത്തിന്റെ ഭാഷയിൽ. ചിതാഭാസത്തോടുകൂടിയ അന്ധകരണം, അതാണ് പ്രമാണം എന്നും പറയാം. അപ്പോൾ പ്രമാണം എന്ന് പറയുന്നതിന് നമുക്ക് ചക്ഷുരേന്ദ്രിയം, ശ്രവണേന്ദ്രിയം, ഇത്തരം ഇന്ദ്രിയങ്ങളെ നമുക്ക് പറയാം പ്രമാണങ്ങളെന്ന് പറയാം. ഇന്ദ്രിയം എന്ന് പറയുന്നത് തന്നെ സ്ഥൂലമായ ഇന്ദ്രിയം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ബാഹ്യമായി കാണുന്ന അതിനെ പ്രമാണമെന്ന് പറയാം. കുറച്ചുകൂടി സൂക്ഷ്മമായി ചിന്തിച്ചാൽ ഈ ബാഹ്യമായി കാണുന്ന ഗോളകങ്ങളിലൂടെ പ്രവർത്തിക്കുന്ന ആ ഇന്ദ്രിയ ശക്തി, സൂക്ഷ്മമായിരിക്കുന്ന ഇന്ദ്രിയ ശക്തി, പഞ്ചഭൂതാത്മകമായിരിക്കുന്ന ഇന്ദ്രിയ ശക്തി, അതിനെ പ്രമാണമെന്ന് പറയാം. ഇനി കുറച്ചുകൂടി സൂക്ഷ്മമായി ചിന്തിച്ചാൽ പ്രമാതാവിൽ നിന്നും പ്രമേയത്തിലേക്ക് വ്യാപിക്കുന്ന അന്ധകരണ വൃത്തി, അതിനെയും പ്രമാണമെന്ന് പറയാം. ഇതെല്ലാം പ്രമാണമെന്ന് പറയാം. അപ്പോൾ പ്രമാണം വ്യവഹാരം എന്ന് പറയുമ്പോൾ പ്രമാണപ്രവൃത്തി, പ്രമാണപ്രവൃത്തി എന്ന് പറയുമ്പോൾ ഇത് ഇതിന്റെ എല്ലാം പ്രവർത്തനങ്ങളാണ്. ഈ പ്രവർത്തനങ്ങളെല്ലാം നടക്കണമെങ്കിൽ, അതായത് നമ്മുടെ കണ്ണ് അടയ്ക്കുക തുറക്കുക എന്ന് തുടങ്ങി നമ്മുടെ അന്ധകരണം ഉള്ളിൽ നിന്നും പുറത്തേക്ക് പ്രവഹിക്കുക, വ്യാപിക്കുക, ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നതിന് അധ്യാസം കാരണമാണ് എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അതാണ് സർവേ പ്രമാണ പ്രമേയ വ്യവഹാര. അതുപോലെ തന്നെ പ്രമേയത്തെ സംബന്ധിച്ചുള്ള പ്രവൃത്തികളും എല്ലാം. പ്രമേയം എന്ന് പറയുന്നത് എന്താണ്? പുസ്തകം. പ്രമേയ വ്യവഹാരം എന്ന് പറയുന്നത് എന്താണ്? ഈ പുസ്തകത്തെ നമ്മൾ ഉപയോഗിക്കുന്നു, അതാണ് പ്രമേയ വ്യവഹാരം. ഈ പുസ്തകത്തെ എടുക്കുന്നു, പുസ്തകത്തെ പഠിക്കുന്നു. ഇപ്പോൾ ഒരു വസ്തുവിനെ സംബന്ധിച്ച് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും പ്രമേയ വ്യവഹാരമായി. പ്രമേയം എന്ന് പറഞ്ഞാൽ പ്രമേയ്ക്ക് വിഷയമായിരിക്കുന്നത്, വ്യവഹാരം എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രധാനമായിട്ടും പ്രവൃത്തി. വ്യവഹാരം എന്താണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വാക്ക്, ചിന്ത, പ്രവൃത്തി, ഇതിനെ മൂന്നിനെയാണ് വ്യവഹാരം എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ പ്രധാനമായി പറയുന്നത് വ്യവഹാരം എന്ന് പറയുന്നതുകൊണ്ട് പ്രധാനമായിട്ടും പ്രവൃത്തിയാണ്. അപ്പോൾ പ്രമാണ വ്യവഹാരം എന്ന് പറയുന്നത് കണ്ണടയ്ക്കുക തുറക്കുക തുടങ്ങിയുള്ളതല്ല, അവിടെ തുടങ്ങി ഈ നമ്മുടെ ഉള്ളിൽ നിന്നും അന്ധകരണം വിഷയത്തിൽ വ്യാപിക്കുന്നതുവരെയുള്ള കാര്യങ്ങളെല്ലാം പ്രമാണ വ്യവഹാരവും. പ്രമേയ വ്യവഹാരം എന്ന് പറയുമ്പോൾ പ്രമേയ്ക്ക് വിഷയമായിരിക്കുന്ന ആ വസ്തുവിനെ നമ്മൾ എടുക്കുക, അതിനെ ഉപയോഗിക്കുക, അതുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളല്ല. എല്ലാ പ്രമാണ പ്രമേയ വ്യവഹാരങ്ങളും അതിനെ രണ്ടായി തിരിക്കുന്നു, ലൗകിക വൈദികാസ്റ്റ്. ലൗകികവും വൈദികവുമായിട്ടുള്ള രണ്ട് തരത്തിലുള്ള പ്രമാണ പ്രമേയ വ്യവഹാരങ്ങളുണ്ട്, അല്ലെങ്കിൽ ചുരുക്കത്തിൽ വ്യവഹാരം രണ്ട് തരത്തിലുണ്ട്, ലൗകികവും വൈദികവും എന്ന് പറഞ്ഞാൽ പ്രവൃത്തി രണ്ടു വിധം. പ്രവൃത്തിക്ക് പറയുന്ന മറ്റൊരു പേരാണ് കർമ്മം. കർമ്മം രണ്ടു വിധം, വൈദികവും ലൗകികവും. വൈദികം എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം യാഗാദികൾ, സ്വർഗകാമോ യജേത എന്നെല്ലാം വിധിക്കുന്നുണ്ട്. വിധിക്കുന്ന കർമ്മങ്ങളാണ് വൈദികമായ വ്യവഹാരങ്ങൾ. സ്വർഗത്തെ ആഗ്രഹിക്കുന്നവൻ യാഗം ചെയ്യൂ എന്ന് വേദം വിധിക്കുന്നു. അത് കേട്ടുകൊണ്ട് എന്ത് ചെയ്യുന്നു? സ്വർഗകാമിയായവൻ യാഗം ചെയ്യുന്നു. അത് വൈദികമായ പ്രവൃത്തിയാണ്. അത് വൈദികമായ പ്രവൃത്തി എന്ന് പറയുമ്പോൾ അവിടെ തുടങ്ങി സന്ധ്യാവന്ദനം വരെയുള്ള കാര്യങ്ങളെല്ലാം വൈദിക പ്രവൃത്തി എന്നാണ്. ലൗകികമായ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? എഴുന്നേൽക്കുന്നു, ഇരിക്കുന്നു, നടക്കുന്നു, ഓടുന്നു, ഭക്ഷണം കഴിക്കുന്നു, ശൗചാദി കാര്യങ്ങൾ സാധാരണ രീതിയിൽ നിർവഹിക്കുന്നു, കണ്ണടയ്ക്കുന്നു, തുറക്കുന്നു, ശ്വാസോച്ഛ്വാസം ചെയ്യുന്നു തുടങ്ങി ഇതെല്ലാം എന്താണ്? ലൗകിക പ്രവൃത്തികൾ. നമ്മൾ പരസ്പരം സംസാരിക്കുന്നു, പഴക്കുകൂടുന്നു, അടിക്കുന്നു, എല്ലാം ഈ പ്രവൃത്തികളെല്ലാം എന്താണ്? ലൗകികമായ പ്രവൃത്തികൾ. അപ്പം പ്രവൃത്തി രണ്ടു വിധം, ലൗകികവും വൈദികവും. അപ്പൊ ശാസ്ത്രം നിർദ്ദേശിച്ചിട്ട് ചെയ്യുന്നതെല്ലാം വേദം വിധിച്ചിട്ട്, വേദം അല്ലെങ്കിൽ അതിന്റെ വ്യാഖ്യാന രൂപത്തിലുള്ള സ്മൃതികൾ, വേദത്തിൽ അവ്യക്തമായിരിക്കുന്ന ഭാഗങ്ങളെ സ്മൃതികളിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പം വൈദികം, വേദത്തിലുള്ളതിന് വൈദികം എന്ന് പറയും, സ്മൃതികളിൽ വിധിച്ചിട്ടുള്ളതിന് സ്മാർത്ഥം എന്ന് പറയും. അപ്പം വൈദികവും സ്മാർത്ഥവുമായിട്ടുള്ള കർമ്മങ്ങൾ, അതിനെ രണ്ടിനും കൂടി ചേർത്താണ് വൈദികം എന്ന് പറയുന്നത്. അപ്പോൾ വൈദികമായിട്ടുള്ള കർമ്മങ്ങളും ലൗകികമായിട്ട് ചെയ്യുന്ന പാമരന്മാരായ മനുഷ്യരിൽ, അതായത് വേദവിജ്ഞാനമില്ലാത്തവർ, വേദത്തിൽ എന്ത് വിധിച്ചിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ അറിയാൻ വയ്യാത്തവർ, അങ്ങനെയുള്ളവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ലൗകികമാണ്, അതിന് വൈദികമായൊന്നും കാണത്തില്ല. അവർക്ക് വേദത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു എന്നറിയത്തില്ല, വേദത്തെക്കുറിച്ചുള്ള അറിവില്ല, അതുകൊണ്ട് അവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും അത് ലൗകികമായിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ലോകത്തിൽ വലിയ ആൾക്കാരെന്ന് കരുതുന്നവരെല്ലാം ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ലൗകികമാണ്, വൈദികമാണ്. കാരണം വേദത്തിൽ നിർദ്ദേശിച്ച രീതി എന്താണെന്ന് അറിയാതെ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ അത് വൈദികമാകത്തില്ല, ലൗകികമായ കർമ്മങ്ങളാണ്. ഒരു രാജ്യം ഭരിക്കുക എന്ന് പറഞ്ഞാൽ കൂടി വേദം നിർദ്ദേശിച്ച രീതിയിൽ വേദത്തിൽ നിന്ന് മനസ്സിലാക്കിയല്ല ചെയ്യുന്നത് എന്ന് വരുമ്പോൾ അത് ലൗകിക കർമ്മമാണ്. അപ്പോൾ ഇത്തരം ലൗകികവും വൈദികവുമായിട്ടുള്ള സർവകർമ്മങ്ങളും എന്താണ്? അധ്യാസം കാരണമായിട്ടാണ് സംഭവിക്കുന്നത്, പ്രവൃത്താഹ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ്. അതാണ് പ്രമാണ പ്രമേയ വ്യവഹാരങ്ങൾ. പ്രമാണവും തെയും പ്രമേയത്തെയും സംബന്ധിച്ചുള്ള എല്ലാ വ്യവഹാരങ്ങളും, അത് ലൗകികമായാലും ശരി വൈദികമായാലും ശരി, ഇതെല്ലാം എന്താണ്? അധ്യാസത്തെ, അവിദ്യയെ മുൻനിർത്തിയാണ് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ അവിദ്യ കാരണമായിട്ടാണ് എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നതെന്നാണ്. അത് പ്രവർത്തിക്കുന്നു. ഇത് മനുഷ്യന്റെ പ്രവൃത്തിയെക്കുറിച്ച് പറയുന്നു, ജീവന്മാരുടെ. അതുമാത്രമല്ല, സർവാണിച്ച ശാസ്ത്രാണി വിധി പ്രതിഷേധ മോക്ഷപരാണി. ശാസ്ത്രം രണ്ടു തരത്തിൽ, ഒന്ന് വിധി പ്രതിഷേധപരം, മറ്റൊന്ന് മോക്ഷപരം. രണ്ടു തരത്തിൽ ശാസ്ത്രത്തെ നിഷേധിക്കുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. അതിന് മോക്ഷപരമായ ശാസ്ത്രം എന്ന് പറയുന്നത് അധ്യാത്മശാസ്ത്രം. അധ്യാത്മശാസ്ത്രമാണ് മോക്ഷപരമായ ശാസ്ത്രം എന്ന് പറയുന്നത്. വിധി പ്രതിഷേധപരം എന്ന് പറയുന്നത് കർമ്മകാന്ഡം, അതാണ് വിധി പ്രതിഷേധപരമായ ശാസ്ത്രം. അതുകൊണ്ട് തന്നെ വേദത്തെയും പ്രധാനമായി രണ്ടായി തിരിക്കുന്നു, പൂർവകാന്ഡം, ഉത്തരകാന്ഡം. പൂർവകാന്ഡം എന്ന് പറയുന്നത് വിധി പ്രതിഷേധപരമായ ശാസ്ത്രം. അവിടെ വിധി എന്താണ്? സ്വർഗകാമോ യജേത, വിധിക്കുകയാണ് ഓരോ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി, സ്വർഗത്തിനും മറ്റും വേണ്ടി, സ്വർഗപ്രാപ്തിക്ക് വേണ്ടി. അത് വിധിശാസ്ത്രം. ഇതുപോലെയുള്ള വാക്യങ്ങൾ വരുന്ന ഭാഗത്തെ വിധിശാസ്ത്രം, വിധികാന്ഡം, കർമ്മകാന്ഡം, പൂർവകാന്ഡം എന്നെല്ലാം പറയുന്നു. അതിനകത്ത് തന്നെ വരുന്നതാണ് നിഷേധകാന്ഡം. സുരാം ന പിബേ എന്നുവെച്ചാൽ മദ്യം കുടിക്കരുത്, ഇതൊരു വേദവാക്യമാണ്. മദ്യം കുടിക്കരുത്, ഇതൊരു നിഷേധകാന്ഡം. പാപത്തെ ഉണ്ടാക്കും, പാപഫലം ഉണ്ടാക്കും, ഇത് നിഷേധകാന്ഡം. ഇത് രണ്ടും കൂടി ചേർന്നിട്ട് എന്താണ്? വിധി പ്രതിഷേധകാന്ഡം. നിഷേധമാണ് പ്രതിഷേധം. അപ്പൊ വിധി പ്രതിഷേധകാന്ഡം എന്ന് പറയുന്നത് വേദത്തിന്റെ കർമ്മകാന്ഡം. ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഭാഗമാണ് ധർമ്മമീമാംസ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത്, ജൈമിനീയ ധർമ്മമീമാംസ. അങ്ങനെ കർമ്മകാന്ഡത്തെ കുറിച്ചുള്ള വിചാരമാണ് അവിടെയുള്ളത്. അക്കാര്യത്തെ നമ്മൾ ബ്രഹ്മമീമാംസ ചെയ്യുന്നത് പോലെ തന്നെ അതിനെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജൈമിനി മഹർഷി കർമ്മകാന്ഡത്തെ ഉണ്ടാക്കിയത്. പൂർവമീമാംസ എന്ന് അതിനെ പറയുന്നുണ്ട്. അപ്പോൾ അത് വിധി പ്രതിഷേധ ശാസ്ത്രമാണ്. മോക്ഷശാസ്ത്രം എന്ന് പറയുമ്പോൾ പറഞ്ഞു അധ്യാത്മശാസ്ത്രം, അതിൽ പ്രധാനമായും ആത്മാവിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു, മോക്ഷത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. പൂർവകാന്ഡത്തിനും ആത്മാവിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്, പക്ഷെ അവിടെ അതിനല്ല പ്രാധാന്യം, അവിടെ കർമ്മത്തിനാണ് പ്രാധാന്യം. കർമ്മങ്ങൾ എങ്ങനെ അനുഷ്ഠിക്കുന്നു, കർമ്മം എന്ന് വെച്ചാൽ വൈദിക കർമ്മങ്ങൾ. മോക്ഷശാസ്ത്രം എന്ന് പറയുമ്പോൾ ഉപനിഷത്ത്, ഉപനിഷത്തിന്റെ പര്യായ ശബ്ദമാണ് വേദാന്തം. അപ്പോൾ ആ വേദാന്തം അല്ലെങ്കിൽ ഉപനിഷത്ത് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ മോക്ഷശാസ്ത്രം. അതിന്റെ വ്യാഖ്യാന രൂപത്തിൽ വരുന്ന സ്മൃതികളും ഇതിഹാസ പുരാണാദികളും മറ്റാത്മീയ ഗ്രന്ഥങ്ങളെല്ലാം മോക്ഷപരമായ ശാസ്ത്രങ്ങളാണ്. ഈ ശാസ്ത്രങ്ങളെല്ലാം സർവാണിജ ശാസ്ത്രാണി എന്ന് പറയുന്നു. ഈ പറയുന്ന ശാസ്ത്രങ്ങളെല്ലാം അത് കർമ്മകാന്ഡമായാലും ശരി, ജ്ഞാനകാന്ഡമായാലും ശരി. വിധി പ്രതിഷേധ ശാസ്ത്രത്തെ കർമ്മകാന്ഡം എന്ന് പറയുന്നു, ഉപനിഷത്തിനെ ജ്ഞാനകാന്ഡം എന്ന് പറയുന്നു. ഇതേതായാലും ശരി, ഇതെല്ലാം എന്താണ്, അധ്യാസം കാരണമായിട്ടാണ് നടക്കുന്നത്, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ്. സർവശാസ്ത്രങ്ങളും അധ്യാസ അധിഷ്ഠിതമാണ്, അധ്യാസം കൊണ്ട് ഇതെല്ലാം സംഭവിക്കുന്നു.